ഇസ്രായേലിന്റെ പുസ്തകം കഴിഞ്ഞ ദിവസം നാം പഠിക്കുവാൻ ആരംഭിച്ചതായിരുന്നുവല്ലോ. പാർസി രാജാവായ കോരസ് യഹൂദന്മാരെ അവരുടെ ദേശത്തേക്ക് മടക്കി അയക്കുന്നതിനെ കുറിച്ചാണല്ലോ നാം ചിന്തിക്കുവാൻ ആരംഭിച്ചത്. കോരസ് രാജാവ് പറയുന്നത്, സ്വർഗത്തിലെ ദൈവമായ യഹോവ ഭൂമിയിലെ സകല രാജ്യങ്ങളെയും എനിക്ക് തന്നിരിക്കുന്നു എന്നത്രേ. യഹൂദയിലെ യെരുശലേമിൽ ആലയം പണിയുന്നതിന് തനിക്ക് ലഭിച്ച നിർദ്ദേശം കോരസ് ജനത്തെ അറിയിച്ചു. ഇസ്രായേലിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ നാം ചിന്തിച്ചു. അതെ, യഹൂദേതരനായ ഒരു രാജാവ് യഹോവയെ ആരാധിക്കുവാൻ യാതൊരു സാധ്യതയും ഇല്ലാതിരുന്ന ഒരു രാജ്യത്തെ രാജാവ് ദൈവവചനം അറിഞ്ഞും അനുസരിച്ചും മുൻപോട്ടു പോകുവാൻ സമർപ്പിച്ച ഒരു വ്യക്തിയായി നാം കാണുന്നു. ബാബിലോന്യ പ്രവാസത്തിൽ ആയിരുന്ന യഹൂദന്മാർക്ക് മടങ്ങിപ്പോകുവാനുള്ള അനുവാദം കോരസ് നൽകുന്നതാണ് തുടർന്ന് നാം കാണുന്നത്. വലിയൊരു പാഠം നാം ഈ ഭാഗത്തു നിന്നും പഠിച്ചല്ലോ. ഇസ്രായേലിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം ഞാനൊന്ന് വായിക്കട്ടെ, ശ്രദ്ധിച്ചാട്ട്. നിങ്ങളിൽ അവന്റെ ജനമായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവന്റെ ദൈവം അവനോട് കൂടെ ഇരിക്കുമാറാകട്ടെ. അവൻ യഹൂദയിലെ യെരുശലേമിലേക്ക് യാത്ര പുറപ്പെട്ട് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് ആലയം പണിയട്ടെ. അവനല്ലോ യെരുശലേമിലെ ദൈവം. ഇത് ചെയ്യുവാൻ ദൈവം അവനോട് കൽപ്പിച്ചെങ്കിലും യെരുശലേമിലേക്ക് പോകുവാൻ കോരസ് ജനത്തോട് കൽപ്പിക്കുന്നില്ല. പോകുവാനുള്ള അനുവാദം അവൻ അവർക്ക് നൽകുക മാത്രമാണ് ചെയ്തത്. മനസ്സിലായല്ലോ, ജനത്തോടവൻ കൽപ്പിക്കുന്നില്ല നിങ്ങളെല്ലാവരും യെരുശലേമിലേക്ക് പോകൂ എന്ന്. പിന്നെയോ അനുവാദം നൽകി, മനസ്സുള്ളവർക്ക് പോകാം. 4-ാം വാക്യം നോക്കിക്കാട്ടെ. ശേഷിച്ചിരിക്കുന്ന ഏവനും അവൻ പ്രവാസിയായി പാർക്കുന്ന ഇടത്തൊക്കെയും അതത് സ്ഥലത്തിലെ സ്വദേശികൾ പൊന്ന്, വെള്ളി, മറ്റ് സാധനങ്ങൾ, കന്നുകാലി എന്നിവയാലും യെരുശലേമിലെ ദേവാലയം വകയ്ക്കായി ഔദാര്യ ദാനങ്ങളാലും സഹായം ചെയ്യണം. മടങ്ങിപ്പോകുവാൻ ജനങ്ങൾക്ക് അനുവാദം നൽകി. യെരുശലേമിലുള്ള ദേവാലയത്തിൻ്റെ പണിക്കായി മടങ്ങിപ്പോകുന്നവരുടെ പക്കൽ സ്വർണവും വെള്ളിയും അതുപോലെ വിലപിടിപ്പുള്ള വസ്തുക്കളും കൊടുക്കുവാൻ പോകാത്തവരോട് ആവശ്യപ്പെട്ടു. പോകണമോ വേണ്ടായോ എന്നുള്ളത് വ്യക്തിപരമായ തീരുമാനത്തെ ആശ്രയിച്ചിരിക്കും. മനസ്സിലായല്ലോ. ഈ പ്രവാസത്തിലായിരുന്ന ജനങ്ങളിൽ ചിലർ ഇതിനോടകം അവിടെ താമസമാക്കി, വീടൊക്കെ ഉണ്ടാക്കി, അവർ സന്തോഷമായി താമസിക്കുവാൻ ആരംഭിച്ചു കഴിഞ്ഞു. ഒരുപക്ഷെ അവർക്ക് പോകുവാൻ മനസ്സിലായിരിക്കും. അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ പിന്നീട് നാം കാണുന്നതാണ്. 5-ഉം 6-ഉം വാക്യങ്ങൾ നോക്കിക്കാട്ടെ. അങ്ങനെ യഹൂദയുടെയും ബെന്യാമിൻ്റെയും പിതൃഭവന തലവന്മാരും പുരോഹിതന്മാരും ലേവിയരും ദൈവം ഉണർത്തിയ ഏവനും യെരുശലേമിൽ യഹോവയുടെ ആലയം പണിവാൻ പോകേണ്ടതിന് യാത്ര പുറപ്പെട്ടു. അവരുടെ ചുറ്റും പാർത്തർ എല്ലാവരും കൊടുത്ത ഔദാര്യദാനങ്ങളൊക്കെയും കൂടാതെ വെള്ളി കൊണ്ടുള്ള ഉപകരണങ്ങൾ, പൊന്ന്, മറ്റ് സാധനങ്ങൾ, കന്നുകാലികൾ, വിശേഷ വസ്തുക്കൾ എന്നിവ കൊണ്ടും അവരെ സഹായിച്ചു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ ചെറിയ ഒരു 1% ആളുകൾ മാത്രമേ വാസ്തവത്തിൽ മടങ്ങിപ്പോയുള്ളൂ. അവർ പോകാതിരുന്നതിന് തക്കതായ എന്തെങ്കിലും ഉപാധി പറയുവാൻ ഉണ്ടായിരിക്കും എന്ന വസ്തുതയാൽ അവരെ വിധിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അവർ പോകുക എന്നത് ദൈവഹിതം ആയിരുന്നു എന്നത് വ്യക്തമാണ്. എന്നാൽ ചിലർ പോകുവാൻ ആഗ്രഹിച്ചില്ല. അവർ ബാബിലോണിൽ തന്നെ താമസിച്ചു. ബാബിലോണിലെ സമ്പൽ സമൃദ്ധമായ ആ സമൂഹത്തിൻ്റെ സുഖ സൗകര്യങ്ങൾ അനുഭവിച്ചുകൊണ്ട് അനേകരും അവിടെ തന്നെ തങ്ങി എന്നത്രേ ഞാൻ കരുതുന്നത്. പലരും വളരെയേറെ അഭിവൃദ്ധിപ്പെട്ട് കഴിഞ്ഞിരുന്നതിനാൽ അവർക്ക് പോകുവാൻ താല്പര്യമില്ലായിരുന്നു. അവർ പോകണമെന്നുള്ളത് ദൈവഹിതമായിരിക്കേയില്ല എന്നോ അതിനുള്ള സമയമായിട്ടില്ല എന്നോ ഒക്കെ അവർ ചിന്തിച്ചു. ഈ ജനം ദൈവഹിതത്തിന് വെളിയിലാണെന്ന് പറയുവാൻ ഞാൻ ആളല്ല. എന്നാൽ ഒരു കാര്യം എനിക്കറിയാം. നാം എസ്തറിൻ്റെ പുസ്തകത്തിലേക്ക് പിന്നീട് വരുമ്പോൾ ദേശത്ത് താമസിക്കുവാൻ തീരുമാനിച്ചവരുടെ അനുഭവങ്ങൾ നാം കാണുന്നതാണ്. അത് അത്ര രസകരമായ കഥ അല്ല. ആ സമയത്ത് അവർ തീർച്ചയായും ദൈവഹിതത്തിന് വെളിയിൽ തന്നെ ആയിരുന്നു. അവർക്ക് അനുകൂലമായി പറയുവാൻ സാധിക്കുന്ന ഒരു കാര്യം എന്തെന്നാൽ അവിടെ നിന്നും മടങ്ങിപ്പോയവരും അവിടെ താമസിച്ചവരും തമ്മിൽ ശത്രുതയോ വിധിക്കുന്ന മനോഭാവമോ യാതൊന്നുമില്ലായിരുന്നു. ദേശത്ത് തന്നെ പാർത്തവർ സ്വന്തം ദേശത്തേക്ക് മടങ്ങിയ തങ്ങളുടെ സഹോദരങ്ങളെ സഹായിക്കുന്നതാണ് നാം കാണുന്നത്. അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അവർ നൽകി സഹായിച്ചു. ഈ അനുഭവത്തിന് ഇന്ന് നമ്മുടെ ജീവിതങ്ങളിൽ ഒരു സ്ഥാനമുണ്ട്. ഇത് വളരെ രസകരവുമാകും. എവിടെയെങ്കിലും ദൂരെ സുവിശേഷകരായി പോകുവാനുള്ള വിളി എല്ലാവർക്കും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ദൈവം ഒരു കൂട്ടത്തെ മാത്രം അതിനായി വിളിച്ചതിനാൽ മറ്റുള്ളവർ അതിൽ ശ്രദ്ധിക്കേണ്ടതില്ല എന്ന വിധത്തിലല്ല ഞാൻ സംസാരിക്കുന്നത്. നല്ല പ്രവൃത്തി ചെയ്യുന്നവരെ ഓർത്ത് നാം പ്രാർത്ഥിക്കുകയും അവരെ സഹായിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്യേണ്ടതാണ്. അതിന് പോകാത്തവരുടെ കടമയാണത്. ദൈവവചനം ദേശത്തിന് നൽകുന്നവരെ നാം പ്രോത്സാഹിപ്പിക്കണം. യുദ്ധമുഖത്തായിരിക്കുന്ന ഓരോ പടയാളിക്കും ആവശ്യമുള്ളതെല്ലാം എത്തിച്ചു കൊടുക്കുവാൻ പിൻപിൽ ആളുകളുള്ളതുപോലെ ദൈവത്തിൻ്റെ സൈന്യത്തിൻ്റെയും പിൻപിൽ ആളുകളെ ആവശ്യമാണ്. എസ്രായുടെ സമയത്ത് യെരുശലേമിലേക്ക് മടങ്ങാതെ ബാബേലിൽ താമസിച്ചവർക്ക് മടങ്ങിപ്പോയ തങ്ങളുടെ സഹോദരങ്ങളോട് പങ്കാളികളാകുവാൻ ഒരു ഉത്തരവാദിത്വം തോന്നി. മടങ്ങിപ്പോയ കൂട്ടം പ്രധാനമായും താഴ്ന്ന നിലവാരത്തിലുള്ളവരായിരുന്നു, സാമ്പത്തികമായി പരാധീനതയുള്ളവർ. അതിൽ യഹൂദയുടെയും ബെന്യാമീൻ്റെയും പിതൃഭവന തലവന്മാരും പുരോഹിതന്മാരും ലേവ്യരും ഉണ്ടായിരുന്നു എന്ന് നാം വായിക്കുന്നു. അവർ വളരെ പാവപ്പെട്ടവരായിരുന്നു. 25-ാം സങ്കീർത്തനം 9-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് സൗമ്യതയുള്ളവരെ അവൻ ന്യായത്തിൽ നടത്തുന്നു, സൗമ്യതയുള്ളവർക്ക് തൻ്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്നു. ഇവരത്രേ സമയത്തെക്കുറിച്ച് അറിവുള്ളവർ, അതുകൊണ്ട് അവർ തങ്ങളുടെ ദേശത്തേക്ക് മടങ്ങി വന്നു. 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, നെബുക്കനേസർ യെരുശലേമിൽ നിന്ന് കൊണ്ടുപോയി തൻ്റെ ദേവന്മാരുടെ ക്ഷേത്രത്തിൽ വെച്ചിരുന്ന ദേവാലയം വക ഉപകരണങ്ങളും കോരെസ് രാജാവ് പുറത്തേക്ക് എടുപ്പിച്ചു. യഹോവാലയം വക ഉപകരണങ്ങൾ എങ്ങനെയാണ് കോരെസിന് ഇത് ലഭിച്ചത്? അതെ, ബാബേൽ സാമ്രാജ്യം മേദ്യരുടെയും പാർസികളുടെയും കയ്യിൽ വീഴുന്നതിൻ്റെ തലേരാത്രി ബെൽസസീറിൻ്റെ കൊട്ടാരത്തിലെ മദ്യമൊഴുകിയ വിരുന്നിൽ ഈ പാത്രങ്ങൾ ഉപയോഗിച്ചു. ദാനിയൽ ആ വിഷയം രേഖപ്പെടുത്തുന്നുണ്ട്. ദാനിയൽ പ്രവചനം 5-ാം അധ്യായത്തിൻ്റെ 2-4 വരെയുള്ള വാക്യങ്ങളിൽ നാം അത് വായിക്കുന്നു. അതേ രാത്രിയിൽ ബാബിലോൺ പട്ടണം പിടിക്കപ്പെട്ടു. പാർസി രാജാക്കന്മാർ ഈ പാത്രങ്ങളൊക്കെ ഗണ്യമാക്കിയില്ല. എന്നാൽ കോരെസ് രാജാവായപ്പോൾ അവ അവിടെ ഉണ്ടായിരുന്നു. ദൈവം അവ കണ്ടു. ഇപ്പോൾ ആ വിശുദ്ധ പാത്രങ്ങൾ യെരുശലേമിലേക്ക് മടങ്ങിപ്പോകുന്ന പുരോഹിതന്മാരുടെ കയ്യിലും ലേവ്യരുടെ കയ്യിലും രാജാവ് തന്നെ ഏൽപ്പിച്ചു. 8-ാം വാക്യം, പാർസി രാജാവായ കോരെസ് ഭണ്ണാര വിചാരകനായ മിത്രദാത് മുഖാന്തരം അവ പുറത്തേക്ക് എടുപ്പിച്ച് യഹൂദ പ്രഭുവായ ശേഷ്ബസറിന് എണ്ണിക്കൊടുപ്പിച്ചു. അവയുടെ എണ്ണമാവിത് പൊൻതാലം 30, വെള്ളിത്താലം 1000, കത്തി 29, പൊൻപാത്രം 30, 2-ാം തരത്തിൽ വെള്ളിപ്പാത്രം 410, മറ്റുള്ള ഉപകരണങ്ങൾ 1000. അവ ഔദ്യോഗികമായി യഹൂദന്മാർക്ക് നൽകിയതിനാൽ അവയെ സംബന്ധിച്ച വിശദീകരണം ഇവിടെ നമുക്ക് ലഭിക്കുന്നു. 11-ാം വാക്യത്തിൽ വായിക്കുന്നത്, പൊന്നും വെള്ളിയും കൊണ്ടുള്ള ഉപകരണങ്ങൾ ആകെ 5400 ആയിരുന്നു. പ്രവാസികളെ ബാബേലിൽ നിന്ന് യെരുശലേമിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇവയൊക്കെയും ശേഷ്ബസേർ കൊണ്ടുപോയി. അവ വലിയ ധനത്തെ കാണിക്കുന്നില്ലേ? ഇവയെ യെരുശലേമിലേക്ക് മടക്കി അയച്ചു. സെരുബാബേലിന്റെ നേതൃത്വത്തിൽ യെരുശലേമിലേക്ക് മടങ്ങിയവരുടെ ഒരു പട്ടിക, ഒരു ലിസ്റ്റ് ആകുന്നു 2-ാം അധ്യായത്തിൽ നമുക്ക് ലഭിക്കുന്നത്. ഇത് മുഴുവൻ വായിക്കുവാനായിട്ട് പ്രയാസമാണല്ലോ. 2-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ ഞാൻ വായിക്കാം. ബാബേൽ രാജാവായ നെബുക്കനേസർ ബാബേലിലേക്ക് കൊണ്ടുപോയിരുന്ന പ്രവാസികളിൽ നിന്ന് യെരുശലേമിലേക്കും യഹൂദയിലേക്കും താന്താങ്ങളുടെ പട്ടണങ്ങളിലേക്കും മടങ്ങി വന്ന സംസ്ഥാനവാസികളാവിത്. സെരുബാബേലിനോട് കൂടെ വന്നവർ യേശുവ, നഹീമാവ്, സെറായാവ്, രയേലയാവ്, മോർദേക്കായി, ബിൽസാൻ, മിസ്പാർ, ബിഗ്വായ്, രഹൂം, ബാന എന്നിവർ. ഇസ്രായേൽ ജനത്തിലെ പുരുഷന്മാരുടെ എണ്ണമാവിത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ലിസ്റ്റ് മുഴുവൻ വായിക്കുക എന്ന് പറഞ്ഞാൽ ഉച്ചാരണ ശുദ്ധി ഉണ്ടാകുവാൻ എളുപ്പമായിരിക്കും. പ്രവാസത്തിന് മുൻപുള്ള എബ്രായ പേരുകൾ വായിക്കുവാൻ തന്നെ പ്രയാസമാണ് കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോൾ പ്രവാസത്തിന് ശേഷമുള്ള പേരുകൾ അതിനേക്കാൾ പ്രയാസമാണ്. കാരണം പേർഷ്യൻ ബാബിലോന്യ ഭാഷകളിലെ പേരുകൾ കൂടി ഉൾപ്പെട്ടതാണ് അവ. നാം അല്പം ശ്രദ്ധിച്ചാൽ വായിക്കാം, എന്നാൽ വളരെ പ്രയാസമാണ്. ഞാൻ വായിച്ചില്ല എന്ന് കണ്ട് നിങ്ങൾ വായിക്കാതിരിക്കരുത്. ഈ ഓരോ പേരുകളും ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവം അറിഞ്ഞു തന്നെയാണ്. 2-ാം വാക്യത്തിൽ നെഹമ്യാവ് എന്നൊരു പേര് സൂചിപ്പിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഇത് നമുക്കൊക്കെ സുപരിചിതനായ നെഹമ്യാവ് അല്ല. അവൻ ആദ്യത്തെ കൂട്ടത്തിൻ്റെ കൂടെ യെരുശലേമിലേക്ക് മടങ്ങി വന്നില്ല. മോർദേക്കായി എന്ന പേരിലും ഒരാളെ നാം കാണുന്നു. എസ്തേറിൻ്റെ പുസ്തകത്തിലെ മോർദേക്കായി അല്ല ഇവിടെ പറയുന്നത്. നാം ഈ ലിസ്റ്റ് മുഴുവൻ വായിക്കുമ്പോൾ വളരെ രസകരമായ ചില പേരുകൾ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ഉദാഹരണത്തിന് അനാത്തോത്തിലെ പുരുഷന്മാർ എന്ന് നാം വായിക്കുന്നു. 23-ാം വാക്യം നോക്കിക്കാട്ട്. 23-ാം വാക്യം, അനാതോത്യർ 128. ആ ചെറിയ പട്ടണത്തിലേക്ക് മടങ്ങിപ്പോയ ഒരു നല്ല കൂട്ടം ആളുകളായിരുന്നു അത്. ഈ പട്ടണത്തിലായിരുന്നു യിരെമ്യാവ് ഒരു സ്ഥലം വിലയ്ക്ക് വാങ്ങിയത് എന്നോർക്കുന്നുണ്ടല്ലോ. യിരെമ്യാവിൻ്റെ സമയത്ത് ഇസ്രായേൽ മക്കൾ പ്രവാസത്തിലേക്ക് പോകുവാനുള്ള സമയത്തിൻ്റെ ഏറ്റവും അടുത്തായിരുന്നു എന്നതോർക്കണം. ആ സമയത്ത് യിരെമ്യാവ് ഒരു സ്ഥലം വാങ്ങി തൻ്റെ പണം അതിൽ നിക്ഷേപിച്ചതിനെ അത്ര ബുദ്ധിപൂർവമായ നിക്ഷേപം എന്ന് ഞാൻ വിളിക്കുകയില്ല, നിങ്ങളങ്ങനെ കാണുമോ എന്തോ. യിരെമ്യാവ് ഈ സ്ഥലം വാങ്ങുമ്പോൾ ഇസ്രായേലിന് എന്തെങ്കിലും ഭാവി ഉണ്ടെന്നുള്ള ഒരു സ്ഥിതി അല്ലായിരുന്നു, ആ സ്ഥിതിയിലല്ലായിരുന്നു യഹൂദയെ യഥാസ്ഥാനപ്പെടുത്തും എന്നുള്ളതിൻ്റെ അടയാളമായിട്ടാണ് യിരെമ്യാവ് ആ സ്ഥലം വാങ്ങുവാൻ ദൈവം ആവശ്യപ്പെട്ടത്. യിരെമ്യാവിൻ്റെ ആ പ്രവർത്തനം തികച്ചും വിശ്വാസത്തിൻ്റെ ഒരു കാൽവയ്പായിരുന്നു. തൻ്റെ ജനം അവരുടെ ദേശത്തേക്ക് മടങ്ങി വരുമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്തു. അവർ അങ്ങനെ മടങ്ങി വന്നു. അതിൻ്റെ ഒരു തെളിവാണ് ഈ വാക്യം നമുക്കിവിടെ ലഭിക്കുന്നത്. അനാഥത്തിലെ ആളുകൾക്ക് ആ ദേശത്തിന്മേൽ നിയമപരമായ ഒരു അവകാശവാദമുണ്ടായിരുന്നു. കാരണം യിരെമ്യാവ് അത് വാങ്ങി അവർക്ക് നൽകിയതായിരുന്നു. അവർ അവരുടെ അവകാശത്തെ ചോദിക്കുവാൻ മടങ്ങിപ്പോവുകയായിരുന്നു. യിരെമ്യാവ് 32-ാം അധ്യായത്തിൽ ആ സംഭവം നമുക്ക് വായിക്കാവുന്നതാണ്. ഈ ഭാഗത്ത് വളരെയേറെ മനോഹരങ്ങളായ ആത്മീക പാഠങ്ങൾ നമുക്കുണ്ട്. ഈ വലിയ വേലയിൽ നമുക്ക് പങ്കാളികളാകാവുന്നതാണ്. ചിലർ ദേവാലയം പുതുക്കിപ്പണിയുന്നു, ചിലർ ദൈവവചനം പഠിപ്പിക്കുന്നു, ചിലർ സുവിശേഷകരായി പോകുന്നു, മറ്റു ചിലർ വേലയിൽ ആയിരിക്കുന്നവരെ കൈത്താങ്ങുന്നു. ഇതിൽ വളരെ ആശ്ചര്യകരമായിരിക്കുന്ന ഒരു കാര്യം എന്തെന്നാൽ ഒരു ദിവസം എല്ലാവർക്കും പ്രതിഫലം ലഭിക്കും. ഓരോ മനുഷ്യൻ്റെയും പ്രവർത്തനത്തെ ഒരു പ്രതിഫലത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് പരിശോധിക്കുന്നതാണ്. നാം എല്ലാം ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപിൽ പ്രത്യക്ഷപ്പെടും എന്ന് ദൈവവചനത്തിൽ നാം വായിക്കുന്നു. ഓരോരുത്തൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രതിഫലം പ്രാപിക്കുവാൻ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ പ്രത്യക്ഷപ്പെടേണ്ടതാകുന്നു എന്ന് നാം വായിക്കുന്നു. അതിനോട് ചേർത്ത് 1 കൊരിന്ത്യർ 3:13-15 വാക്യങ്ങൾ കൂടി നോക്കുന്നത് നല്ലതാണ്. 1 കൊരിന്ത്യർ 3:13-15 വാക്യങ്ങൾ. ആ ദിവസം അതിനെ തെളിവാക്കും, അത് തീയോടെ വെളിപ്പെട്ടു വരും. ഓരോരുത്തൻ്റെ പ്രവൃത്തി ഇന്ന വിധം എന്ന് തീ തന്നെ ശോധന ചെയ്യും. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ഒരുത്തൻ്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും, താനോ രക്ഷിക്കപ്പെടും, എന്നാൽ തീയിൽ കൂടി എന്ന പോലെ അത്രേ. നോക്കണേ, ഒരു ദിവസം ഞാൻ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപിൽ നിൽക്കുവാൻ പോകുകയാണ്. അവൻ എന്നെ കുറ്റപ്പെടുത്തുന്നത് കേൾക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, താങ്കളും ആഗ്രഹിക്കുന്നില്ല. ഞാൻ ചെയ്തതെല്ലാം പുല്ലും മരവും വൈക്കോലുമാകുന്നു എന്ന് അവൻ തെളിയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ പ്രവർത്തനങ്ങളെല്ലാം പുകയായി പോകുവാൻ, ചാരമായി തീരുവാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ഓട്ടങ്ങൾ, എൻ്റെ അധ്വാനങ്ങൾ, ഈ ലോകത്തിൽ എനിക്ക് ജീവിക്കുവാൻ ലഭിച്ച ഈ സമയം, ആ സമയത്ത് ഞാൻ പ്രവർത്തിച്ച പ്രവർത്തനങ്ങൾ, അത് നിഷ്ഫലമായി പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, താങ്കളും ആഗ്രഹിക്കുന്നില്ല. എൻ്റെ പ്രവർത്തനങ്ങളിൽ അല്പം സ്വർണവും വെള്ളിയും വിലയേറിയ കല്ലുകളുമൊക്കെ ഉണ്ടാകണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച് ഞാൻ പരിശ്രമിക്കുകയാണ്. ദൈവത്തിൽ ആശ്രയിച്ച് അതിനു വേണ്ടിയിട്ട് ഞാൻ പരിശ്രമിക്കുകയാണ്. 41-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, സംഗീതക്കാർ ആസാഫ്യർ 128. ജെറുസലേമിലേക്ക് മടങ്ങിപ്പോയവരിൽ 128 പാട്ടുകാരുണ്ടായിരുന്നു. സ്തുതിയുടെയും സന്തോഷത്തിൻ്റെയും ആത്മാവ് അവരുടെ ഹൃദയങ്ങളിലും ജീവിതങ്ങളിലും ഉണ്ടായിരുന്നു. അവർക്ക് പാടുവാൻ വളരെ ഉണ്ടായിരുന്നു. രസകരമായ മറ്റൊരു കാര്യം എന്തെന്നാൽ ദേശത്തേക്ക് മടങ്ങി വന്ന ലേവ്യരേക്കാൾ കൂടുതൽ പാട്ടുകാരായിരുന്നു. എത്ര മനോഹരമില്ലേ. 61 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. 61-ഉം 62-ഉം മാത്രം നോക്കിക്കാട്ടെ. പുരോഹിതന്മാരുടെ മക്കളിൽ ഹബയ്യാവിൻ്റെ മക്കൾ, ഹക്കോസിൻ്റെ മക്കൾ, ഗിലയാദ്യനായ ബെർസില്ലായിയുടെ പുത്രിമാരിൽ ഒരുത്തിയെ വിവാഹം കഴിച്ച് അവരുടെ പേരിനാൽ വിളിക്കപ്പെട്ട ബെർസില്ലായിയുടെ മക്കൾ. ഇവർ തങ്ങളുടെ വംശാവലി രേഖ അന്വേഷിച്ചു, അത് കണ്ടുകിട്ടിയില്ലതാണ്. അതുകൊണ്ട് അവരെ അശുദ്ധരം തന്നെ പൗരോഹിത്യത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വംശാവലി രേഖകളിലൂടെ തങ്ങൾക്ക് രാജ്യത്തോടുള്ള ബന്ധം തെളിയിക്കുവാൻ കഴിയാതെ വന്ന 3 പുരോഹിത കുടുംബങ്ങൾ ഉണ്ടായിരുന്നു. അവരെ ഔദ്യോഗികമായി തന്നെ തള്ളിക്കളഞ്ഞു എന്ന് വായിക്കുന്നു. എന്നാൽ ദേശത്തേക്ക് പോയ യഹൂദന്മാരോടൊപ്പം പോകുവാൻ അവരെയും അനുവദിച്ചു. ഇന്ന് ഓരോ ദൈവപൈതങ്ങളും അറിഞ്ഞിരിക്കേണ്ടത്, അല്ലെങ്കിൽ ഉറപ്പ് വരുത്തിയിരിക്കേണ്ടത്, തങ്ങൾ വാസ്തവത്തിൽ ദൈവമക്കളാകുന്നു എന്നുള്ള വസ്തുതയിലാണ്. പൗലോസിന് പറയുവാൻ സാധിച്ചത്, ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അങ്ങനെ ചിന്തിക്കുന്നു എന്നോ അങ്ങനെ ആശിക്കുന്നു എന്നോ അതിനുവേണ്ടി ഞാൻ ശ്രമിക്കുന്നു എന്നോ അല്ല. പിന്നെയോ, ഞാൻ അറിയുന്നു ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്നറിയുന്നു. അവനെൻ്റെ ഉപനിധി, ആ ദിവസം വരെ കാപ്പാൻ ശക്തനെന്ന് ഉറച്ചു മരിക്കുന്നു. 2 തിമൊഥെയൊസ് 1:12 ഞാൻ വായിച്ചത്. എത്ര ഉറപ്പ്! എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഉറപ്പുണ്ടോ? ഞാൻ ഒരു ദൈവ പൈതലാകുന്നു എന്ന ഉറപ്പ് തോന്നലല്ല, അതിനുവേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതല്ല. അത് നമുക്ക് ലഭ്യമാകുന്നത് നമ്മുടെ ഏതെങ്കിലും നല്ല പ്രവൃത്തി കൊണ്ടല്ല, പരിശ്രമം കൊണ്ടല്ല, കർത്താവായ യേശു ക്രിസ്തുവിൽ നാം വിശ്വസിക്കുന്നത് കൊണ്ടാണ്. തൻ്റെ പുത്രനെ നമ്മുടെ രക്ഷിതാവായി നാം അംഗീകരിക്കുമ്പോൾ അവിടുത്തെ മരണം നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയിട്ടാകുന്നു എന്ന് നാം അംഗീകരിക്കുമ്പോൾ, വിശ്വാസത്താൽ നാം അത് സ്വീകരിക്കുമ്പോൾ നാം ദൈവമക്കളായിത്തീരും. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം നൽകിയെന്ന് യോഹന്നാന്റെ സുവിശേഷം 1:12 നാം വായിക്കുന്നു. ഈ ഉറപ്പ് നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇസ്രായേലിൻ്റെ ചരിത്രം സഭയുടെ ചരിത്രത്തിൻ്റെ ഒരു പ്രതീകമാണല്ലോ. ഇസ്രായേലിൽ ഒരു വ്യക്തിക്ക് അംഗത്വം അഥവാ ഇസ്രായേലിൻ്റെ കുടുംബത്തിലെ അംഗമാകുന്നു, ഒരു യഹൂദനാകുന്നു എന്ന് തെളിയിക്കുവാൻ ലഭിച്ചതായിട്ടുള്ള അവസരം പോലെ, ആ ഉറപ്പ് അവനുണ്ടായിരിക്കേണ്ടതുപോലെ തന്നെ ഇന്നൊരു ദൈവപൈതലിന് തൻ്റെ ജീവിതത്തിൽ ദൈവമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ഉറപ്പുണ്ടായിരിക്കണം. ഒരു ദൈവപൈതലാകുന്നു എന്നുള്ളതിൻ്റെ ഉറപ്പ്. ഇന്ന് അനേകരും ഇത് പുച്ഛിച്ച് തള്ളുന്ന ഒരു മനോഭാവമാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളുടെ ജീവിതത്തിൽ അപ്രകാരം പുച്ഛിച്ച് തള്ളില്ല എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. കാരണം ഇത് ദൈവവചനത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന, ജീവന്റെ പുസ്തകത്തിൽ പേരില്ലാത്തവർ എല്ലാവരും തള്ളപ്പെടും. ഇതൊരു തോന്നലല്ല, ഉറപ്പായും നാം അറിഞ്ഞിരിക്കണം. ഉറപ്പായി നാം അറിഞ്ഞിരിക്കുവാൻ ദൈവവചനത്തിൽ അതിന് വേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നൽകിയിട്ടുണ്ട്. അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ചിട്ടുള്ള ആരും ഒരു നാളും തള്ളപ്പെട്ടിട്ടില്ല. നാം വിശ്വാസത്താൽ അവൻ്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ അവൻ നമ്മെ സ്വീകരിക്കുന്നു. അവൻ നമ്മെ അംഗീകരിച്ച് അവൻ്റെ മക്കളാക്കി അവൻ്റെ സഭയിലെ അംഗങ്ങളാക്കുന്നു. 64-65 വാക്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. സഭ ആകെ 40,360 പേർ ആയിരുന്നു. അവരുടെ ദാസീദാസന്മാരായ 7,337 പേരെ കൂടാതെ തന്നെ അവർക്ക് 200 സംഗീതക്കാരും സംഗീതക്കാരത്തികളും ഉണ്ടായിരുന്നു. സെരുബ്ബാബേലിന്റെ നേതൃത്വത്തിൽ ദേശത്തേക്ക് മടങ്ങി വന്ന മൊത്തം ജനങ്ങളുടെ സംഖ്യ ഈ ഭാഗത്തു നിന്നും നമുക്ക് ലഭിക്കുന്നു. മൊത്തം സഭ 40,360. ദാസന്മാരും ദാസിമാരും 7,337. സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെട്ട പാട്ടുകാർ 200. അങ്ങനെ ആകെ 49,897. 50,000 തികഞ്ഞിട്ടില്ല, 49,897. ദൈവവചനത്തിൽ എത്ര കൃത്യമായിട്ടാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നില്ലേ. ദൈവവചനം ആരുടെയെങ്കിലും തോന്നലല്ല, ആർക്കെങ്കിലും ഏതെങ്കിലും വിധത്തിൽ എന്തെങ്കിലും എഴുതിക്കൂട്ടുവാൻ തോന്നിയതുകൊണ്ട് എഴുതിക്കൂട്ടിയതല്ല, കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ടുള്ള രേഖകളാണ്. എത്ര വിശ്വസനീയമായിട്ടുള്ള രേഖകളില്ലേ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ഈ ഭാഗത്തുനിന്ന് നമുക്കും പഠിക്കുവാൻ സാധിക്കുന്ന വലിയ പാഠം എന്തെന്നാൽ, ദൈവം നമ്മെ ആക്കിയിരിക്കുന്ന സ്ഥാനങ്ങളിൽ, ദൈവം തീർച്ചയായും നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നാം വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ഒന്നും യാദൃച്ഛികമെന്ന് പറഞ്ഞ് തള്ളിക്കളയുവാൻ നമുക്ക് സാധിക്കില്ല. ഒരു ദിവസം നമുക്ക് കിട്ടുമ്പോൾ, ഒരു മണിക്കൂർ അതിൻ്റെ നമുക്ക് ലഭിക്കുമ്പോൾ, ഓ എനിക്ക് ലഭിച്ചു, എല്ലാവർക്കും ലഭിക്കുന്നു, അതുകൊണ്ട് എനിക്ക് ലഭിച്ചു എന്ന് ചിന്തിച്ച് നമുക്ക് തള്ളിക്കളയുവാൻ സാധിക്കില്ല. ലാഘവ ബുദ്ധിയോടെ നാം കാര്യങ്ങളെ കാണരുത്. ഒരു ചെറിയ ആയുസ്, അതിൻ്റെ ഓരോ നിമിഷങ്ങളും വിലപ്പെട്ടതാണ്. അതിൽ നാം എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും വിലപ്പെട്ടതാണ്. അത് നമ്മുടെ ഭാവിയെ ബാധിക്കുന്ന വിഷയങ്ങളാകുന്നു എന്ന് മനസ്സിലാക്കി. ഞാൻ ഭാവി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഈ ഭൂമിയിൽ ജീവിക്കുന്ന ആ സമയം മാത്രമല്ല, നിത്യതയെക്കുറിച്ചും കൂടിയാണ്. അതിനെ ബാധിക്കുന്ന വിഷയമാകുന്നു എന്ന് മനസ്സിലാക്കി നാം വളരെ ഗൗരവമായി മുൻപോട്ട് പോകേണ്ടതുണ്ട്. താങ്കളെ അപ്രകാരം ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുവാൻ സാധിക്കുമോ? ഇന്നത്തെ ദിവസം നമുക്ക് അതിൻ്റെ ഓരോ നിമിഷങ്ങളും ദൈവഹിതപ്രകാരമാകുന്നുവോ മുൻപോട്ട് പോകുന്നത് എന്ന് പരിശോധിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ സാധിക്കുമോ? അതിനായി ദൈവത്തിൻ്റെ ആത്മാവ് താങ്കളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ വചനത്തിനായിട്ട് ഞങ്ങൾ അങ്ങനെ വീണ്ടും